SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.
ഓസ്ട്രേലിയയിൽ ഇലക്ട്രിക് കാറുകളുടെ ഉപയോഗം കൂട്ടുന്നത് ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഓസ്ട്രേലിയ എത്രമാത്രം വേഗത്തിലാണ് ഇലക്ട്രിക് കാറുകളിലേക്ക് മാറുന്നത്, ഇക്കാര്യമാണ് വിലയിരുത്തുന്നത്. പെർത്തിൽ റിന്യൂവബിൾ എനർജി രംഗത്ത് വിദഗ്ധനായ ഡോക്ടർ ഷാജി മാത്യൂസ് വിവരിക്കുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. നമസ്കാരം ശ്രീ ഷാജി മാത്യൂസ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലിസ്, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ.
ഷാജി മാത്യു, ഓസ്ട്രേലിയയിലെ ഇലക്ട്രിക് കാറുകളുടെ ഉപയോഗം കൂട്ടുന്നത് ലക്ഷ്യമിട്ട് ഫെഡറൽ സർക്കാർ പുതിയൊരു പദ്ധതി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇപ്പോഴത്തെ ഓസ്ട്രേലിയയിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഇലക്ട്രിക് കാറുകളുടെ ഉപയോഗം എത്രമാത്രമാണ് പൊതുവിൽ ഒന്ന് വിലയിരുത്താം.
ഇലക്ട്രിക് കാറുകളുടെ ഉപയോഗം വേൾഡ് വൈഡ് അതൊക്കെ കൂടി വരുന്നുണ്ട്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് അഡാപ്റ്റ് ചെയ്യുന്നതിൽ സ്ലൈഡ്ലി പുറകിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് പോളിസീസ് നിർബന്ധമായിട്ടും അതിൻ്റെ അകത്ത് കൂടുതൽ വന്നു കഴിഞ്ഞെങ്കിലേ ആകത്തുള്ളൂ. കൂടാതെ ഏത് ടെക്നോളജിയും ഇൻവോൾവ് ആകുമ്പോഴും അത് തുടർന്ന് വരുന്നതിനും ഉള്ള സമയം എടുക്കുന്നത് സാധാരണയായിട്ട് എടുക്കുന്ന ഒരു സമയമാണ്. ഇവിടെയും എടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ കൺട്രിയും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അത് അഡാപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ ഓസ്ട്രേലിയയിൽ 2011 മുതൽ ഇതിൻ്റെ പെനിട്രേഷൻ സ്ലോലി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ വളരെ മിനിമൽ ലെവലിലാണ് തുടങ്ങിയിട്ടുള്ളത്. ആദ്യം കൂടുതലും പ്ലഗിൻ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആയിരുന്നു, അത് ഹൈബ്രിഡ് പവർ സിസ്റ്റംസ് ആയ കാറുകൾ, കൂടാതെ ബാറ്ററി കാറുകൾ, ഇലക്ട്രിക് കാറുകളും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ ലാസ്റ്റ് 10 വർഷമായിട്ട് നോക്കുമ്പോൾ വളരെ കുറച്ചുള്ള ഒരു ഇൻടേക്ക് ആയിരുന്നെങ്കിൽ ലാസ്റ്റ് 1 ഇയറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡബിൾ ദി അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻടേക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
പുതിയൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിലെ ഇലക്ട്രിക് കാറുകളുടെ ഉപയോഗം കൂട്ടുന്നത് ലക്ഷ്യമിട്ടുള്ള പദ്ധതി. ഇത്തരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി ഒരു ഏത് തരത്തിലുള്ളൊരു മാറ്റമാണ് ഓസ്ട്രേലിയയിലെ വാഹന ഉപയോഗ രംഗത്ത് പ്രതീക്ഷിക്കാവുന്നത്? പ്രത്യേകിച്ച് ഉപഭോക്താക്കളുടെ കാര്യത്തിലും വലിയൊരു മാറ്റമായിരിക്കുമല്ലോ അത്. ഉടൻ തന്നെ നമ്മളിൽ പ്രതിഫലിക്കുന്ന ഒരു മാറ്റമായിരിക്കുമോ അല്ലെങ്കിൽ ഒരു ഗ്രാജുവൽ ആയിട്ടായിരിക്കുമോ, എങ്ങനെയാണത്?
ഈ ഗവൺമെന്റ് പോളിസിയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചതും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നോക്കിക്കഴിയുമ്പോൾ ഇപ്പോഴും അത് പോരാ, ഒരു നല്ല രീതിയിൽ ഒരു ഇൻടേക്ക് ഉണ്ടാകണമെങ്കിൽ വരും വർഷങ്ങളിൽ ഡെഫിനറ്റ്ലി ഇത് കൂടുതൽ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എഗെയിൻ നമ്മൾ മറ്റുള്ള കൺട്രികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻടേക്ക് വളരെ കുറവിലാണ്. യൂറോപ്യൻ കൺട്രീസും ചൈന അല്ലെങ്കിൽ അങ്ങനെയുള്ള യു കെയിലാണെങ്കിലും എല്ലാം നല്ലൊരു പെനിട്രേഷൻ ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ നോർവേയിലൊക്കെ ഏകദേശം 70% ഓഫ് കാർ സെയിൽസ് ഇപ്പോൾ നടക്കുന്നത് ഇലക്ട്രിക് കാറുകളാണ്, അതായത് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ് BEVs എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. പിന്നെ ഇന്നിപ്പോൾ പറഞ്ഞ പോലെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് വേറെ ഒരു രീതിയിൽ നടക്കുന്നത്. അത് 2 ഹൈബ്രിഡ് കാറുകളുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പെനിട്രേഷൻ ഇപ്പോൾ ഗവൺമെന്റിന്റെ പുതിയ പ്രഖ്യാപിച്ച പോളിസികൾ പ്രകാരം കാറിന്റെ ഉപയോഗം കൂടാനായിട്ട് വളരെയധികം അത് ഉപകരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് കൂടി വരണമെങ്കിൽ സമയമെടുക്കാം. 2030 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 20-30% എങ്കിലും കാറുകൾ EV കാറുകൾ സെയിൽസ് എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. COP26 ആണെങ്കിലും ഇവൻ്റെ ഇതിൽ ഇന്റർനാഷണൽ കൺട്രികൾ നെറ്റ് 0 by 2050 എന്നുള്ള ഒരു എമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് ഉള്ള പുഷിങ് വരുന്നതും ഇതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ല ഒരിതാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുണ്ട്. അപ്പോൾ ഗവൺമെന്റ് പോളിസികൾ വരും വർഷങ്ങളിൽ ഇതിൻ്റെ ഇൻടേക്ക് കൂടുതൽ കൂടുതൽ വരുന്നതിനൊക്കെ സഹായിക്കും.
ഉടനടി ഒരു മാറ്റം ഇലക്ട്രിക് കാറുകളിലേക്ക് വരുന്ന ഒരു 20 വർഷത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പുതുതായി കാർ വാങ്ങിക്കുന്നവർക്കെല്ലാം ഏത് കാർ വാങ്ങിക്കണം എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകാമല്ലോ. അത്തരമൊരു ഘട്ടത്തിലേക്ക് ഓസ്ട്രേലിയ നീങ്ങാനുള്ള സാധ്യത ഉടനുണ്ട്, എങ്ങനെയാണ്?
ഉടൻ ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു ഒറ്റ വീക്ഷണത്തിൽ പറയാൻ പറ്റുന്നത്. ഒന്ന് രണ്ടു മൂന്ന് റീസൺസ് ആണുള്ളത്. ഒന്ന്, മാനുഫാക്ചറേഴ്സ് കൂടുതലായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരണം. വേൾഡ് വൈഡ് കിട്ടുന്ന കാറുകളും ഓസ്ട്രേലിയയിൽ അവൈലബിൾ ഉണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടിയെല്ലാം ഗവൺമെന്റ് പോളിസിയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, സപ്പോർട്ടുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാറിൻ്റെ ഇൻസെൻറ്റീവ്സ്, റിബേറ്റുകൾ ഗവൺമെൻറ് കുറച്ചുകൂടെ പ്രഖ്യാപിക്കേണ്ടി വരും. ഇപ്പം സ്റ്റേറ്റ് വൈഡായിട്ടുള്ള ഉള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സൗത്ത് വെയിൽസ് ആണ് മുന്നിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ വിക്ടോറിയയും ക്വീൻസ്ലാൻഡും ടാസ്മാനിയയും എല്ലാം അതിൻ്റെ സൗത്ത് ഓസ്ട്രേലിയയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാർ ചാർജിങ് സ്റ്റേഷൻസുകൾ ഇമ്പോർട്ടൻ്റ് വരിക എന്നുള്ളൊരു ആവശ്യമാണ്. കാർ അവൈലബിലിറ്റി എന്ന് പറഞ്ഞ പോലെ പല മോഡലുകൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ വരിക, റണ്ണിങ് എക്സ്പെൻസ് ആയിട്ടുള്ള കാർ രജിസ്ട്രേഷനിലുള്ള സബ്സിഡി അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് വർഷങ്ങളിലേക്ക് ഇല്ലാതാക്കുക, ഇങ്ങനെയുള്ള പല ഏരിയകൾ ചെയ്ത ശേഷമേ കാറിൻ്റെ സെയിൽ കൂടുകയോ അല്ലെങ്കിൽ ആ ഒരു ഇൻടേക്ക് കൂടുതലായിട്ട് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ കാണുന്ന ട്രെൻഡ് അനുസരിച്ചിട്ട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്, താല്പര്യമുണ്ട്. കൂടുതൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് എല്ലാവരും ഒരു സെക്കൻഡ് കാർ എന്നുള്ള രീതിയിലായിരിക്കും കൂടുതൽ നോക്കുന്നത്. അതിനുശേഷം കാർ ചാർജിങ് അവൈലബിലിറ്റി മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വീക്കെൻഡുകളിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കാർ ചാർജിങ് ലഭിക്കുമോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളോട് ഗവൺമെൻറ് പോളിസി പ്രകാരം സ്റ്റേറ്റും ഫെഡറൽ ഗവൺമെൻറ്റുമായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ 5-10 ഇയേഴ്സ് കൊണ്ട് നല്ലൊരു മാറ്റം നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ പ്രതീക്ഷിക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ പെട്ടെന്ന് ഒരു വലിയൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ പോകും തോന്നുന്നില്ല. എല്ലാ 5 ഇയേഴ്സിലും പലരും കാറ് പുതിയ വാങ്ങിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആളുകൾ എപ്പോഴും ഈ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കുകയും ഫ്യൂവലിൻ്റെ പ്രൈസ് പോകുന്നതും ഇതെല്ലാം ഹൈ ആകുന്നതും എല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു ട്രെൻഡായിട്ട് വേണമെങ്കിൽ കാണാം. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കുന്നതിന് ഇതൊരു ഉപയോഗപ്രദമാകും എന്നുള്ള രീതിയിൽ ഇത് മുന്നോട്ട് പോകും.
ഷാജി മാത്യു, ഇനി ഇതിൽ ഇത്തരം ഒരു മാറ്റങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മാറ്റങ്ങൾ ഉടൻ പ്രതിഫലിക്കുക ഇല്ലെങ്കിൽ കൂടി ഗ്രാജുവൽ ആയിട്ടുള്ളൊരു പ്രതിഫലനം എല്ലാ മേഖലകളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ കാറുകൾ വാങ്ങിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ രംഗത്ത് ഓട്ടോമോട്ടീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലുകൾ എന്നിവയുടെ കാര്യത്തിലും ഇതേക്കുറിച്ചുകൂടി വിലയിരുത്താമോ?
തീർച്ചയായും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡസ്ട്രിയിൽ ഏത് ചേഞ്ച്, അതും നമ്മൾ ഇതിനെ അഡാപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ പലതും നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് വരുന്നതും, ന്യൂ ടെക്നോളജി വന്ന് പലതും നമ്മൾ അഡാപ്റ്റ് ചെയ്തിരുന്ന പലതും സ്ലോലി ആയിട്ട് ഇല്ലാതായി പോകുന്നത് നമ്മൾ കാണുന്നതാണ്. അതേപോലെയുള്ള ഒരു ഏരിയയാണ് കാർ ഇൻഡസ്ട്രിയിലും വരാൻ പോകുന്നത്. അത് ഓൾറെഡി പ്രതിഫലിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. കാർ സെയിൽസ് തന്നെ ടോട്ടലി കുറവായിരുന്നു 2019-20 ആ സമയങ്ങൾ. പക്ഷേ ഇലക്ട്രിക് കാറിൻ്റെ ആ പെർസെൻറ്റേജ് ഓഫ് കാർ സെയിൽസ് കമ്പസ്റ്റൻ എൻജിൻ്റെ കുറഞ്ഞെങ്കിലും ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ പതുക്കെ കൂടുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ട്രെൻഡിലേക്ക് പോകുന്നു, എസ്റ്റാബ്ലിഷ് ആയി. വേൾഡ് എല്ലാ മാനുഫാക്ചറും വേൾഡ് മാനുഫാക്ചറേഴ്സ് എല്ലാം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പലരും പ്രൊഡക്ഷൻ തുടങ്ങിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ സെയിലും ചാർജിങ് അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായുള്ള രീതിയിലുള്ള ഇത് വരുന്നു. ഇതുവരെയുള്ള ഫ്യൂൾ സ്റ്റേഷന് പകരം ചാർജിങ് സ്റ്റേഷനുകളിൽ പതുക്കെ പതുക്കെ വന്നുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ സർവീസ് സെൻ്ററുകളിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. ഇതുവരെയുള്ള കമ്പസ്റ്റൻ എഞ്ചിൻ മെക്കാനിക്കലിനേക്കാളും കൂടുതൽ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലും മോട്ടോറൈസും അങ്ങനെയുള്ള ഏരിയകളിലേക്കുള്ള ജോബ് സാധ്യതകൾ കൂടും. അങ്ങനെ ഒരു ട്രെൻഡ്, ഒരു ഷിഫ്റ്റ് നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. അതും ഇതേപോലെ ഗ്രാജുവലി പതുക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വരും വർഷങ്ങളിൽ നമുക്ക് അതിനുള്ള ഒരു ചേഞ്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും.
ശ്രീ ഷാജി മാത്യു, ഇപ്പോൾ തൊഴിൽ അവസരങ്ങൾ കൂടുന്നു, കൂടാനുള്ള സാധ്യത സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ രംഗത്ത്. അങ്ങനെ ഒരു തൊഴിൽ സാധ്യത കണക്കിലെടുക്കുമ്പോൾ നിലവിൽ ഈ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇതുകൂടാതെ പുതുതായി ഈ രംഗത്തേക്ക് എത്താൻ ശ്രമിക്കുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങൾക്കായിട്ട് പുതിയ വിഷയങ്ങളോ പുതുതായിട്ട് വന്നിട്ടുണ്ടോ?
നമ്മുടെ നാട്ടില്, ഓസ്ട്രേലിയയിൽ അത് വളരെ പ്രകടമായിട്ട് കാണാൻ നമുക്ക് സാധിക്കത്തില്ല. അതായത് പെർസെന്റേജ് ഓഫ് കാർസ് ഇപ്പോഴും നോക്കുമ്പോഴും 1.5% സെയിൽ ഇത് നടക്കുന്നുള്ളൂ. വളരെ ആകെ കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം സെയിലായിരിക്കുന്നത് ലെസ് ദാൻ 9,000 കാർസാണ് ടോട്ടലി സെയിലായിരിക്കുന്നത്. അടുത്ത വർഷം വളരെ കൂടും. അപ്പം നമുക്കത് പ്രതിഫലിക്കാവുന്ന രീതിയിൽ, ഇൻഡസ്ട്രി പ്രതിഫലിക്കുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഇൻടേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു 10%, 15-20% ആകുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ റിക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനനുസരിച്ചാണ് ഇൻഡസ്ട്രി മാറുന്നതും. നമുക്കറിയാവുന്നതുപോലെ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിലും പല ഇൻഡസ്ട്രിയിലും ചേഞ്ചസ് വന്നതുപോലെ ഈ ഇൻഡസ്ട്രിയിലും ചേഞ്ചസ് വരും. അത് വരും എന്നുള്ള എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സിന് അതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. പുതിയതായിട്ട് വരാൻ പോകുന്ന ഏരിയകളെപ്പറ്റി അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതും ഇൻഡസ്ട്രിയിലുള്ളവരും എക്സ്പേർട്സ് ആയിട്ടുള്ളവരും തിങ്ക് ചെയ്യുകയും അതിലേക്കാണ് ഡെവലപ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. വരുമെന്നുള്ളത് തീർച്ചയാണ്, എക്സിസ്റ്റ് ചെയ്യും ആൾക്കാർ, കുറച്ച് പേർക്ക് ജോലി പോകാം, അല്ലെങ്കിൽ ഏജ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു, വേറൊരു കൂട്ടർ പുതിയ ന്യൂ കമേഴ്സ് വരുന്നവർക്ക് മോർ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളവർ ആയിരിക്കും കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടേഫുകളിലുള്ള എഡ്യൂക്കേഷൻ സെൻ്ററുകളിൽ മാറ്റം ഉണ്ടാകണം. പുതിയ ജോബ് നോക്കുന്നവർക്ക് ഈ ഒരു പൊസിഷൻ കൊടുത്തുകൊണ്ട് ഇതിനകത്ത് ലേൺ ചെയ്ത് വരുന്നവരാകുമ്പോൾ തൊഴിൽ സാധ്യത കൂടും. അപ്പം ഇങ്ങനെയുള്ളതെല്ലാം ഈ വരും വർഷങ്ങളിൽ ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതും ഇതെല്ലാം ഓരോ ടേഫുകളും ഇപ്പോൾ അഡോപ്റ്റ് ചെയ്ത് വന്നുകൊണ്ട് വരും വർഷങ്ങളിൽ ഒരു 5 to 10 years നല്ലൊരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴത്തേക്ക് ഒരു 25-30% കാർ ഇൻടേക്ക് നടന്നു കഴിയുമ്പോൾ ഇൻഡസ്ട്രി അവിടെ മുതൽ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ശ്രീ ഷാജി മാത്യു, ഓസ്ട്രേലിയയിലെ ഒരു വിപണി കണക്കിലെടുക്കുമ്പോൾ ഏതെല്ലാം കാർ കമ്പനികളാണ് സജീവമായി ഇലക്ട്രിക് കാറുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്? അത് പൂർണ്ണമായും ഒരു ഇലക്ട്രിക് കാറുകളിലേക്ക് ഒരു മാറ്റമായിരിക്കുമോ ഈ കമ്പനികൾ സ്വീകരിക്കുക?
തീർച്ചയായിട്ടും എല്ലാ കാർ മാനുഫാക്ചറേഴ്സും ഇതിലേക്ക് കടന്നു കഴിഞ്ഞു. അവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു, റിസർച്ചുകളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് വന്നത് ടെസ്ലയാണ്. അത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു, ഈ വർഷങ്ങളിൽ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. കൂടാതെ BMW, ഓഡിയും, മിസ്തുബിഷി, നിസൻ, ടൊയോട്ട, അതേപോലുള്ള വോൾവോ, ഹയുണ്ടായി, കിയ, മിനി ഇങ്ങനെയുള്ള ബ്രാൻഡുകളും, മെർസിഡസ് ബെൻസ് ഇങ്ങനെയുള്ള കാറുകളെല്ലാം അവൈലബിൾ ആണ് ഓസ്ട്രേലിയ മാർക്കറ്റിൽ. അതിൻ്റെ റേഞ്ച് വ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ളത് എല്ലാം അവൈലബിളായി വരുന്നുണ്ട്. അടുത്ത വർഷത്തിലേക്ക് നല്ല രീതിയിലുള്ള കാറുകൾ അവൈലബിൾ ആകുന്നുള്ളതാണ് മാനുഫാക്ചറേഴ്സ് പറയുന്നത്. നമ്മൾ ഓസ്ട്രേലിയ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 31 ഇലക്ട്രിക് വെഹിക്കിൾ മോഡൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് 12 ഡിഫറെൻ്റ് കാർ മേക്കേഴ്സ് ആണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലുള്ള മാനുഫാക്ചറേഴ്സ് നമുക്ക് കിട്ടാൻ ഉള്ളത്. കഴിഞ്ഞ വർഷം അത് ഏകദേശം 28, അതിൽ നിന്നിപ്പോൾ ഈ വർഷം ആയപ്പോഴത്തെ 31 കാറുകളായിട്ട് അവൈലബിലിറ്റി ഉണ്ടായി. അതിനകത്ത് തന്നെ എറൗണ്ട് 65,000 താഴെയായിട്ട് എറൗണ്ട് 7 or 8 കാറുകൾ ലഭിക്കും, ബാക്കിയുള്ളതെല്ലാം അതിനേക്കാളും കൂടുതലാണ്. കൂടാതെ 2022 ആകുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 27 അഡീഷണൽ കാറുകളിലൂടെ വരും എന്നുള്ളതാണ് ഇൻഡസ്ട്രി എക്സ്പേർട്സ് പറയുന്നത്. മാനുഫാക്ചറേഴ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റും പ്രകാരം അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തെ ഏകദേശം 58 മോഡലെങ്കിലും നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസിലേക്ക് വരും. അത് ഹെൽപ്പ് ചെയ്യും, മുമ്പ് പറഞ്ഞതുപോലെ ഈ കാർ ഇൻഡസ്ട്രിയിലേക്ക് ഇലക്ട്രിക്കലിലേക്ക് കൂടുതൽ ആൾക്കാർ തിരിയുന്നതിന് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള പഴയ കാറുകൾക്കൊക്കെ എന്ത് സംഭവിക്കും? അവയുടെ ഉപയോഗമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര കാലം സാധിക്കുമെന്നാണ് കരുതുന്നത്?
പഴയ കാറുകൾ ഒരു ട്രാൻസിഷൻ പീരീഡ് ഇതുവരെ വിറ്റ കാറുകളാണെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് നോക്കാം ഓസ്ട്രേലിയ ഇൻടേക്ക് കൂടുതലുള്ള SUV കാണാം. അതിപ്പോഴും കമ്പസ്റ്റൻ എഞ്ചിൻ കാറുകളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാറുകളും ഇൻഡസ്ട്രിയിൽ ഇവിടെ തന്നെ കാണും. അറ്റ്ലീസ്റ്റ് 10-15 ഡെഫിനറ്റ്ലി ഇപ്പോൾ എക്സിസ്റ്റിംഗ് കാറുകൾ നിരത്തുകളിൽ കാണുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
വളരെ നന്ദി ശ്രീ ഷാജി മാത്യൂസ് ഈ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്.
താങ്ക് യു ടെലേഴ്സ്.